പ്രവചനം വ്യാഖ്യാനിക്കുകയാണെങ്കിലും ദൈവജനത്തിലെ ഏത് ഭാഗം വ്യാഖ്യാനിക്കുകയാണെങ്കിലും മുൻപിലും പിൻപിലുമുള്ള പശ്ചാത്തലം മറന്ന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പെട്ടെന്നൊരു ഭാഗത്തേക്ക് ചാടി വീണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനം ഒരടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞു പിടിപ്പിക്കാം എന്ന് കരുതേണ്ടതില്ല, അത് തെറ്റാകുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ശത്രുക്കളിൽ നിന്നും അവർക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നതല്ല, അതല്ല സുരക്ഷിതത്വത്തിന്റെ രഹസ്യം. പിന്നെയോ, ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ തങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കും എന്ന ഉറച്ച വിശ്വാസം അവരെ നിലനിർത്തുന്നു. അതുകൊണ്ട് ശത്രു ദൈവത്തിന്റെ മക്കളെ എല്ലാ വശത്തു നിന്നും തകർത്തു കളയുവാൻ ശ്രമിച്ചാൽ പോലും ശത്രു പരാജയപ്പെടും. യഹോവയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു എന്നത്രേ നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ഈ അനുഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രയെത്ര പ്രാവശ്യം താങ്കൾ അനുഭവിച്ചതാണ്! ആകെ തകർന്നിരുന്ന രംഗങ്ങളിൽ ഇല്ലേ ദൈവത്തിന്റെ അത്ഭുതകരം അനുഭവിക്കുവാൻ കഴിഞ്ഞത്? മറന്നുപോയോ? തന്റെ ജനത്തെ ദൈവം വിടുവിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്ത. അന്ത്യകാല സംഭവങ്ങളെ വിവരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗമാകുന്നു നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയ പ്രവചനം. ഇന്നത്തെ പഠനം വാസ്തവത്തിൽ നാം 14 അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പഠനം തുടരുകയാണ്. 14 അധ്യായം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് ആ അധ്യായത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഒന്നാമതായി ഈ അധ്യായം മുഴുവനായി പ്രവചനമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അടുത്തതായി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ ഒന്നും ഈ കാലങ്ങളിൽ എങ്ങും നിവൃത്തിയായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും സംഭവത്തോട് ചേർത്ത് നാം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തെ തുന്നിക്കെട്ടുവാൻ ശ്രമിച്ചാൽ അത് ശരിയാകില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതെ, ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം. ഞാൻ പറഞ്ഞല്ലോ, പല വ്യാഖ്യാതാക്കളും അമിത കൃത്രിപ്പുകാരും പഠിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രവചനമൊന്നുമല്ല, അക്ഷരാർത്ഥത്തിലൊന്നും ഇതെടുക്കേണ്ടതില്ല, പിന്നെയോ ഈ കാലങ്ങളിലെ സംഭവത്തോടും ഇത് യോജിക്കും എന്നത്രേ. മനുഷ്യരെ തെറ്റിക്കുവാനായി അങ്ങനെ പറയുന്നത് തീർച്ചയായും നാം മനസ്സിലാക്കി അതിൽ നിന്നും മാറിയിരിക്കണം. അക്ഷരാർത്ഥത്തിലുള്ള ഒരു പഠിപ്പീരു മാത്രമേ ഈ അധ്യായത്തിന് സംതൃപ്തമായ ഒരു വ്യാഖ്യാനം നൽകൂ. ശരിയായ അർത്ഥം നൽകുന്നത് അത് മാത്രമാകുന്നു. ഏത് വ്യാഖ്യാനമായാലും പശ്ചാത്തലവുമായി യോജിക്കണം. എപ്പോഴും പ്രവചന വ്യാഖ്യാനം നാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പശ്ചാത്തലവുമായി യോജിക്കണം. അത് മാത്രമല്ല, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം പ്രവചനങ്ങളുമായി യോജിച്ചു പോകുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിപരീതത്വം ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ഥലത്തൊന്നും വേറെ സ്ഥലത്ത് വേറൊന്നുമാക്കി സൗകര്യപ്രദം പോലെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്നതല്ല പ്രവചനം. പ്രവചനം വ്യാഖ്യാനിക്കുകയാണെങ്കിലും ദൈവവചനത്തിലെ ഏത് ഭാഗം വ്യാഖ്യാനിക്കുകയാണെങ്കിലും മുൻപിലും പിൻപിലുമുള്ള പശ്ചാത്തലം മറന്ന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അതിന്റെ അർത്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. ദൈവവചനത്തിന്റെ മൊത്തത്തിലുള്ള നിലപാടും പോക്കും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഏതെങ്കിലും ഭാഗം വ്യാഖ്യാനിക്കേണ്ടത്. പെട്ടെന്നൊരു ഭാഗത്തേക്ക് ചാടി വീണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനം ഒരടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞു പിടിപ്പിക്കാം എന്ന് കരുതേണ്ടതില്ല, അത് തെറ്റാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവവചനത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു എന്നത്രേ. അങ്ങനെ ചിന്തിക്കുവാനുള്ള പ്രധാന കാരണം വചനം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതും പ്രായോഗികമായി ഒരു അർത്ഥവുമില്ലാത്ത വിധം ആത്മീയവൽക്കരിക്കുകയോ നിഗൂഢവൽക്കരിക്കുകയോ ചെയ്യുന്നതിന്റെ വ്യത്യാസം എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമത്രേ ഈ സഖര്യാ പ്രവചനം 14-ാം അധ്യായം. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തെ ഏതോ അന്യോപദേശ വ്യാഖ്യാനമായോ ഒരു കെട്ടുകഥയായോ ഒരർത്ഥവുമില്ലാത്ത മറ്റെന്തയോ ഒക്കെയായി ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സംരംഭങ്ങൾ ഈ ഭാഗത്തെ വിശദീകരിച്ച് നശിപ്പിക്കുവാനുള്ള ചിന്തയോടെ അത്രേ, അല്ലാതെ നല്ല ഉദ്ദേശത്തോടെയല്ല. ദൈവവചനത്തെ ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത് വളരെയധികം ഖേദകരമാകുന്നു. അറിയാതെയും അറിഞ്ഞും അങ്ങനെ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ കുറ്റകരമത്രേ. ഞാൻ പറയട്ടെ, ഈ സഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആലങ്കാരികമായിട്ടല്ല. ഈ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ സമയത്തെ കാര്യമല്ല. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശേഷിപ്പ് യഹൂദന്മാരുടെ ശേഷിപ്പത്രേ. ഈ പുസ്തകത്തിൽ ഇതുവരെ നാം പഠിച്ച ഭാഗത്തു നിന്നും അത് വ്യക്തമാകുന്നതാനും ഈ അധ്യായം തികച്ചും യുഗാന്ത വിജ്ഞാനീയമാകുന്നു എന്ന് നാം ഗ്രഹിക്കണം. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായിരുന്നല്ലോ, യഹോവയുടെ ദിവസം വരുന്നു എന്ന്. ഇതാ ഇവിടെ വീണ്ടും നമുക്ക് മനസ്സിൽ പതിയുന്ന ആ പ്രസ്താവന, യഹോവയുടെ ഒരു ദിവസം വരുന്നു. യെരുശലേമിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ ഉപരോധമാകുന്നു ഈ ആദ്യത്തെ 3 വാക്യങ്ങളിൽ, 14-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങളിൽ വായിക്കുന്നത് എന്ന് നാം കാണുവാൻ പോകുകയാണ്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ മശിഹായുടെ വ്യക്തിപരമായ ആഗമനം അത്രേ നാം കാണുന്നത്. ഇതേ പുസ്തകത്തിൽ ഇതുവരെ പഠിച്ച അധ്യായങ്ങളിൽ നാം ഇതെല്ലാം കണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്ത ദിശയിൽ നിന്നും നോക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് മഹോപദ്രവകാലത്തെക്കുറിച്ചും യെരുശലേമിനെതിരെയുള്ള ഉപരോധത്തെക്കുറിച്ചും മറ്റു ഭാഗങ്ങളിൽ പ്രധാനമായും മഹോപദ്രവകാലത്തിന്റെ അവസാന ഭാഗത്താണ് ഊന്നൽ കൊടുത്ത് സംസാരിച്ചിരിക്കുന്നത്. ആ കാലത്തിന്റെ അവസാനത്തിൽ ആ ജനം വിടുവിക്കപ്പെടും എന്ന് ഊന്നിപ്പറയുവാൻ ഒരു കാരണമുള്ളത് എന്തെന്നാൽ, സഖര്യാവിന്റെ സമയത്ത് മനം മടുത്തിരുന്ന ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാനാണല്ലോ ദൈവം പ്രവാചകനെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ നാം കാണുന്നത് യഹോവയുടെ ദിവസത്തിലെ മഹോപദ്രവം എന്ന ആ കാലത്തിലൂടെ കടന്നു പോകുന്നത് എത്ര പരിതാപകരമാകുന്നു എന്നതാണ്. യോവേൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുളത്തെ എന്ന് വ്യക്തമാക്കി. അത് അന്ധകാരത്തിൽ ആരംഭിക്കുന്നു. ഈ ജനങ്ങളുടെ ആ സമയത്തെ നിസ്സഹായതയും ആശയേറ്റ സ്ഥിതിയും നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതെ, ഈ വാക്യത്തിൽ പറയുന്നത് ശത്രു വരുന്നു, യെരുശലേമിനെ വീണ്ടും ആക്രമിക്കുവാൻ, അവസാനത്തെ ഉപരോധമായിരിക്കും അത്. 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. യെരുശലേമിനെതിരെയുള്ള ഒടുവിലത്തെ ഉപരോധമായിരിക്കും ഈ വായിച്ചു കേട്ടത്. അത്ര രസകരമായൊരു ചിത്രമല്ല ഇവിടെ നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ശത്രു ആ പട്ടണം പിടിക്കും. സകല ജാതികളും എന്ന് സക്രിയ പറയുമ്പോൾ എന്റെ അഭിപ്രായം ലോകത്തിലെ സകല രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ അവർക്കെതിരായി അണിനിരക്കുന്നവരുടെ കൂട്ടത്തിൽ കാണും എന്നത്രേ. അതെ, ഇന്ന് അവരോട് അനുകൂലമായി നിൽക്കുന്നവർ പോലും ആ സമയത്ത് എതിർക്കുമെന്ന് ചുരുക്കം. അവരെല്ലാവരും കൂടി വന്ന് ആ പട്ടണം പിടിക്കും. വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷം അത്രേ ഇവിടെ വിവരിക്കുന്നത്. പട്ടണം പിടിച്ചെടുക്കും, വീടുകൾ കൊള്ളയടിക്കും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, പട്ടണത്തിന്റെ പകുതി പ്രവാസികളായി പോകേണ്ടി വരും, ബാക്കിയുള്ളവർ പട്ടണത്തിൽ നിന്നും നീക്കപ്പെടുകയില്ല. ചിലർ രക്ഷപ്പെടുമെന്നുള്ളത് വ്യക്തമാകുന്നുവല്ലോ, പക്ഷെ അവിടെയും അവർ ആക്രമിക്കപ്പെടുമെന്നതാണ് സത്യം. സക്രിയാവിലൂടെ ഈ ജനത്തോട് വെളിപ്പെടുത്തിയ ഈ കാര്യം വളരെ പരിതാപകരമായ ഒന്നത്രേ. ആരും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത, പക്ഷെ അത് സംഭവിക്കും. പട്ടണം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയടിക്കപ്പെടും, സ്ത്രീകളെ അപമാനിക്കും. സക്രിയ ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇവയത്രേ. എത്ര ഹൃദയഭേദകമായ ഒരവസ്ഥയില്ലേ. ഇനിയും മൂന്നാം വാക്യത്തിലേക്ക് താൻ വരികയാണ്, 14 അധ്യായത്തിന്റെ 3 വാക്യം. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. വരുവാൻ പോകുന്ന വീണ്ടെടുപ്പുകാരന്റെ ഒരു ചിത്രമത്രേ ഇത്. ഈ സമയത്തത്രേ അവരുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്നും വരുന്നത്. അല്ലാതെ വടക്കു നിന്നോ തെക്കു നിന്നോ കിഴക്കു നിന്നോ പടിഞ്ഞാറു നിന്നോ അവർക്കൊരു സഹായവും ലഭിക്കയില്ല. യഹോവ മാത്രം അവരുടെ സഹായം. ഇത് ആ ജനത്തെ വിടുവിക്കുവാനായി ഭൂമിയിലേക്ക് വീണ്ടും വരുന്ന ക്രിസ്തുവല്ലാതെ ആരുമല്ല. 4 വാക്യം നോക്കിക്കാട്ട്. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരെ ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് അതിമഹത്തായ ഒരു പ്രസ്താവനയത്രേ. മാത്രമല്ല ഇത് അക്ഷരാർത്ഥത്തിലും ആകുന്നു. ഒലിവുമല അക്ഷരാർത്ഥത്തിൽ, യെരുശലേം അക്ഷരാർത്ഥത്തിൽ, ആ ജനം അക്ഷരാർത്ഥത്തിൽ അല്ലേ. ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. സക്രിയാവ് അവന്റെ കാൽ എന്ന് പറയുമ്പോൾ കാൽ തന്നെയാകുന്നു കേട്ടോ, കൈയാകുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. സക്രിയ പറയുന്നത് അവ ഒലിവുമലയിൽ സ്പർശിക്കും. വാസ്തവത്തിൽ അവൻ അർത്ഥമാക്കുന്നത് ക്രിസ്തു ഭൂമിയിൽ ആദ്യം സ്പർശിക്കുവാൻ പോകുന്ന സ്ഥലം ഒലിവുമലയായിരിക്കും എന്നത്രേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുപോലെ സംഭവിക്കാൻ പോകുന്നു കേട്ടോ. ഇന്നവൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവാകുന്നു. അവിടുത്തെ കാലുകളിൽ ആണിയടിക്കപ്പെട്ടതിന്റെ പാടുണ്ട്. പക്ഷെ ഈ ഭൂമിയിൽ നിന്നും അവൻ പോയപ്പോൾ ഒലിവുമലയിൽ നിന്നത്രേ പോയത്. അവൻ വീണ്ടും വരുമ്പോൾ ഒലിവുമലയിൽ തന്നെ തന്റെ പാദങ്ങൾ ചവിട്ടും. അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇതുതന്നെയാകുന്നു. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോൾ രണ്ട് ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോസ്തലപ്പെടുത്തിയുള്ള പുസ്തകം 1:11 വാക്യം. ഈ പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ നിവൃത്തിയാകുവാൻ പോകുന്നതത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ? യഹോവയുടെ ദിവസത്തിൽ. അതെ, ആ ജനം വലിയ കഷ്ടത്തിലാകുമ്പോൾ, യെരുശലേം അവസാനമായി ശത്രുക്കൾ വളഞ്ഞ് പിടിച്ചടക്കുമ്പോൾ. യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ എന്നിവിടെ നാം വായിക്കുന്നു. ഇവിടെ കിഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് യാദൃച്ഛികമായൊരു പ്രസ്താവനയായിട്ടല്ല. വചനത്തിലുടനീളം ഇസ്രായേലിന്റെ സഹായം കിഴക്ക് നിന്ന് വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടത്രേ ആ ജനം കിഴക്കേ ഗോപുരത്തിന്, കിഴക്കേ വാതിലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ ഗോപുരത്തെ സ്വർണഗോപുരം എന്നും വിളിക്കാറുണ്ട്. വ്യക്തിപരമായി എന്റെ അഭിപ്രായം സ്വർണഗോപുരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും പണിയുവാനുള്ള ദേവാലയത്തിന്റെ ഗോപുരം അത്രേ എന്നാകുന്നു. അതിനെ സ്വർണഗോപുരം എന്ന് താങ്കൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അത് കിഴക്കേ വാതിലാകുന്നു എന്ന് മാത്രം, അവിടുന്ന് കിഴക്ക് നിന്നും ആയിരിക്കും വരുന്നതെന്ന് മാത്രം. ആ ജനത്തിന് കിഴക്ക് നിന്ന് സഹായം വരുന്നു എന്ന് യെഹസ്കേൽ പ്രവാചകനും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് സഹായം ആകുന്നു എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളും അന്ന് സഹായിക്കയില്ല എന്ന് ചുരുക്കം. അവർക്കുള്ള യഥാർത്ഥ സഹായം യഹോവയിൽ നിന്ന് മാത്രം ആകുന്നു വരുന്നത്. സംഭവിക്കാൻ പോകുന്ന ആ വിഷയത്തിന്മേൽ ഈ പ്രവചനം പ്രായോഗികമാക്കി നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞത് വ്യക്തമാകും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരെ ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഭൗമികമായി സംഭവിക്കുവാൻ പോകുന്ന വലിയ വ്യതിയാനങ്ങളാകുന്നു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അന്ന് ഒരു വലിയ ഭൂകമ്പമുണ്ടാകും. ഒലിവുമല നടുവേ പിളർന്നു പോകും. പകുതി വടക്കോട്ടും പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഏറ്റവും വലിയൊരു താഴ്വരയുളവായി വരുമെന്ന്, ലോകത്തിൽ മറ്റേതൊരു സ്ഥലത്തുള്ളതിനേക്കാളും പരുക്കനായ ഭൂപ്രദേശത്താൽ ചുറ്റപ്പെട്ട പട്ടണമാകുന്നു യെരുശലേം ഇന്ന്. അതുമായി താരതമ്യപ്പെടുത്താവുന്ന മറ്റൊരു സ്ഥലം എനിക്കറിയില്ല. തുറന്നു പറയട്ടെ, ആ പ്രദേശത്ത് വടക്കോട്ട് പോയാലും കിഴക്കോട്ട് പോയാലും തെക്കോട്ട് പോയാലും പടിഞ്ഞാറോട്ട് പോയാലും ഏത് ദിശയിലേക്ക് പോയാലും ദുർഘടമേറിയ സ്ഥലമാകുന്നു അത്. വലിയ വലിയ പാറക്കെട്ടുകളും മറ്റും എല്ലായിടത്തും കാണാവുന്നത് അത്രേ. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദരാജാവായ ഉസ്യാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകുമെന്ന് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പല വ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്നത് ആ ജനം അന്ന് പഴയ ഏതോം രാജ്യത്തെ പാറയിൽ പണിത പെട്ര എന്ന പട്ടണത്തിലേക്ക് ഓടിപ്പോകുമെന്നത്രേ. വചനത്തിൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത് ശരിയാകുമോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ബൈബിളിലെ വളരെയധികം താൽപര്യജനകമായ ഒരു ഭാഗം അത്രേ ഇത്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന്റെ ഒരു ചിത്രമത്രേ ഇത്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലും നാം ഇത് കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ സൈന്യം അവനെ അനുഗമിക്കുമെന്നത്രേ. ഇവിടെ പറയുന്നത് സകല വിശുദ്ധന്മാരും അവനോടുകൂടെ വരുമെന്നത്രേ. റോമാലേഖനം 11 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. യെരുശലേമിനെതിരെ സകല ജാതികളും ഒരുമിച്ച് ചേർന്ന് വരുന്ന ആ സമയം അത്രേ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതത്രേ. റോമാലേഖനം 11 അധ്യായത്തിന്റെ 26 വാക്യം കൂടി ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഈ പറഞ്ഞ സമയം വന്നിട്ടില്ല എന്നത് തീർച്ചയാകുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ ഈ പറഞ്ഞത് നിവൃത്തിയായില്ല. യഹൂദന്മാർ ഇന്ന് ഇസ്രായേലിൽ ആയിരിക്കുന്നതും ഈ വചനങ്ങളൊന്നും നിവൃത്തിയായിട്ടല്ല കേട്ടോ. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, അന്നാളിൽ വെളിച്ചമുണ്ടാകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞുപോകും, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഭൂമിയിലെ പ്രകാശ സമയങ്ങളിൽ വ്യതിയാനമുണ്ടാകും. ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ആഗതമാകുന്ന ആ പുലരിയുടെ സമയങ്ങളിലൂടെയാകുന്നു നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉറപ്പായും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകും.